السلام عليكم ورحمة الله وبركاته. الحمد لله وكفى، والصلاة والسلام على محمد المصطفى وعلى آله وصحبه وبعد. حافظ بن حجر العسقلاني رحمه الله دهت لي كتاب الجامع البرنو. أنا عبد الله بن عمرو بن العاص رضي الله عنه أن رسول الله صلى الله عليه وآله وصحبه وسلم قال: من الكبائر شتم الرجل والديه. قيل: وهل يسب الرجل والديه؟ نعم، يسب أبا الرجل فيسب أباه، ويسب أمه فيسب أمه. متفق عليه. ايه حديث ذلك النبي عبد الله بن عمرو بن العاص رضي الله عنه المنان. ايه حديث ذلك النبي عبد الله بن عمرو بن العاص رضي الله عنه المنان. അദ്ദേഹത്തെക്കുറിച്ച് നമ്മളിവിടെ ഒരു തവണ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വളരെ പ്രഗത്ഭനായ ഒരു സഹാബിയാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പിതാവും രണ്ടാളുകളും സഹാബികളിൽപ്പെട്ടവരാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിനേക്കാളും മുമ്പേ, അഥവാ അംറു ബിൻ അൽആസ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ അബ്ദുല്ലാഹ് ഇബ്നു അംറു ബിൻ അൽആസ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്കിടയിൽ 10 വയസ്സിന്റെ അല്ലെങ്കിൽ 12 വയസ്സിന്റെ വ്യത്യാസം മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നും നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നു. അത്രയും ചെറുപ്രായത്തിൽ അദ്ദേഹത്തിന്റെ പിതാവ് വിവാഹം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം അധികമായി ഇബാദത്തുകൾ ചെയ്യുന്ന സഹാബികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സഹാബിയാണ്. അതുപോലെ തന്നെ നിത്യമായി അദ്ദേഹം രാത്രി നിസ്കരിക്കാറുള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും അദ്ദേഹം രാവിലെ നോമ്പ് അനുഷ്ഠിക്കാറുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് എല്ലാ ദിവസവും നോമ്പെടുക്കുന്നതിനെ വിലക്കുകയും ഒരു ദിവസം നോമ്പെടുക്കുക, രണ്ടാമത്തെ ദിവസം നോമ്പ് ഒഴിവാക്കുക, അങ്ങനെയുള്ള ഒരു രീതി സ്വീകരിക്കാൻ വേണ്ടി പറയുകയും ചെയ്തു എന്നൊക്കെ കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽ ഹദീസുകൾ എഴുതി വെക്കാറുള്ള സഹാബികളിൽ പെട്ടവരായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു അംറു ഇബ്നു അൽആസ് റളിയല്ലാഹു അൻഹു. ഇത്രത്തോളം എന്ന് പറഞ്ഞാൽ أبو هريرة رضي الله عنه بريار به: فإن عبد الله بن عمر كان يكتب. عبد الله بن عمر إعذار به: ولا أكتب، لأن إعذار إلا أدو به أولي بكشي أنك أعلم أديك محديث قال عبد الله بن عمر بن العاص لذيقل له إن أبو هريرة رضي الله عنه مولم بريار به بكشي أديهم أديك ما عبادة قال المرينية كارنة قال أديهتنا حديث قال أديك ما يكروني لكبتت إلا. അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: മിനൽ കബായിർ, വൻ പാപത്തിൽപ്പെട്ടതാണ്, അല്ലെങ്കിൽ വൻ പാപങ്ങളിൽപ്പെട്ടതാണ്. ഇമാം ബുഖാരി റഹിമഹുള്ളയുടെ റിവായത്തിൽ മിൻ അക്ബറിൽ കബായിർ, വൻ പാപങ്ങളിൽ തന്നെ വലിയ പാപങ്ങളിൽപ്പെട്ടതാണ്. നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നു, തെറ്റുകൾ പല രൂപത്തിലാണ്. ഒന്നാമത്തേത് ശിർക്കും കുഫറാണ്, പിന്നെ ബിദഅത്താണ്, പിന്നെ വൻ പാപമാണ്. ഈ വൻപാപം തന്നെ കഠിനമായതും കഠിനമല്ലാത്തതുമുണ്ട്. എല്ലാം കഠിനമാണ്, പക്ഷേ വൻ പാപങ്ങളുടെ കൂട്ടത്തിൽ വലിയ പാപം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: മിൻ അക്ബറിൽ കബായിർ, വൻ പാപങ്ങളുടെ കൂട്ടത്തിൽ വലിയ പാപത്തിൽപ്പെട്ടതാണ് ശത്മു റജുലു വാലിദൈ. ശത്മു റജുലി വാലിദൈ, ഒരു വ്യക്തി അവന്റെ മാതാപിതാക്കളെ ചീത്ത വിളിക്കുക എന്നുള്ളത്. ഒരു വ്യക്തി അവന്റെ മാതാപിതാക്കളെ ചീത്ത വിളിക്കുക എന്നുള്ളത് വൻ പാപങ്ങളിൽ തന്നെ വലിയ ഗൗരവമുള്ള പാപമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ ഹദീസ് വായിക്കുമ്പോൾ നമുക്ക് ആർക്കും ഇതിന് പ്രത്യേകിച്ചൊരു സംശയം തോന്നാൻ സാധ്യതയില്ല. കാരണം ഇന്ന് സർവ്വസാധാരണയായി പല ആളുകളും, അല്ലെങ്കിൽ പല അനുസരണയില്ലാത്ത മക്കളും സ്വന്തം മാതാപിതാക്കളെ ചീത്ത വിളിക്കുന്നുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവരെ ദ്രോഹിക്കുന്നുണ്ട്, അവരെ അടിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയകളിൽ പലതും നമ്മൾ കണ്ടവരാണ്. മാതാപിതാക്കളെ കഠിനമായി ദ്രോഹിക്കുന്നവർ, മാതാപിതാക്കളെ കൊല്ലുന്നവർ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് നിത്യമായി നമ്മൾ കാണുന്നൊരു അവസ്ഥയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഇത് പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സഹാബികൾക്ക് സംശയം: ഒരാളെങ്ങനെയാ സ്വന്തം ഉമ്മയും ഉപ്പയും ചീത്ത വിളിക്കുക? സഹാബികൾ ചോദിച്ചു: വഹൽ യസുബ്ബു റജുലു വാലിദൈ, പ്രവാചകരെ ഒരു വ്യക്തി തന്റെ ഉമ്മയെ അല്ലെങ്കിൽ തന്റെ പിതാവിനെ ചീത്ത വിളിക്കുമോ? ഒരു വ്യക്തി തന്റെ ഉമ്മയെ ചീത്ത വിളിക്കാനോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു: നഅം. അവിടെ പ്രവാചകൻ ഉദ്ദേശിച്ചത് എന്താണ്? യസുബ്ബു അബ റജുൽ, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ ഉപ്പയെ ചീത്ത വിളിക്കും. ഫയസുബ്ബു അബ, ഇവൻ അവന്റെ ഉപ്പയെ ചീത്ത വിളിച്ച കാരണത്താൽ അവൻ തിരിച്ച് വിളിച്ചവന്റെ ഉപ്പയെ ചീത്ത വിളിക്കും. അതുപോലെ തന്നെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ ഉമ്മയെ ചീറ്റ് വിളിക്കും, അവനതിന് പ്രതികാരം എന്നോണം തിരിച്ച് വിളിച്ചവന്റെ ഉമ്മയെ ചീറ്റ് വിളിക്കും. അതാണ് മാതാപിതാക്കളെ ചീറ്റ വിളിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വാസ്തവത്തിൽ പ്രവാചകൻ ഈ ഹദീസിൽ പറയുന്നത് എന്താണ്? നമ്മൾ കാരണത്താൽ നമ്മുടെ ഉമ്മയെ ചീറ്റ വിളിക്കുന്നതിനെ കുറിച്ചാണ്. നമ്മൾ ഒരാളുടെ ഉമ്മയെ ചീറ്റ വിളിച്ചു, അല്ലെങ്കിൽ നമ്മൾ ഒരാളുടെ വാപ്പയെ ചീറ്റ വിളിച്ചു, അത് കാരണത്താൽ അയാൾ പ്രതികാരത്തിന് വേണ്ടി നമ്മെ തിരിച്ചു ചീറ്റ വിളിച്ചു. അതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ വലിയ പാപങ്ങളുടെ കൂട്ടത്തിൽ പാപമായിട്ട് പറയുന്നത്. അപ്പൊ ഇന്ന് പല ആളുകൾക്കിടയിലും നമ്മൾ കണ്ടുവരുന്ന രൂപത്തിൽ സ്വന്തം മാതാപിതാക്കളെ നേരിട്ട് ചീറ്റ വിളിക്കുന്നതാണെങ്കിൽ എത്ര ഗൗരവമുള്ള കാര്യമാണ്, എത്ര ഗൗരവമുള്ള കാര്യമാണ്. പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ നോക്കിയാൽ കാണാം, സ്വന്തം മാതാപിതാക്കളോട് കയർത്തുകൊണ്ട് ചേ എന്ന വാക്കുപോലും നീ പറയാൻ പാടില്ല. ഉലമാക്കൾ അവിടെ വിശദീകരിക്കുന്നു, വലാ തഖുൽ ലഹുമ ഉഫ്ൻ, അവരോട് ചേ എന്ന് പോലും പറയരുത് എന്ന് പറഞ്ഞാൽ ഒരു മോശമായ സംസാരം, അവരുടെ മനസ്സിന് പ്രയാസമുണ്ടാകുന്ന ഒന്നും നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, മാതാപിതാക്കളോടുള്ള സ്വഭാവം അത് നമ്മൾ നന്നാക്കണം. അവരോട് സംസാരിക്കുമ്പോൾ അതോടുകൂടി സംസാരിക്കുക, അവരെ നല്ല രൂപത്തിൽ നമ്മൾ ബഹുമാനിക്കുക, അവർക്ക് പ്രയാസമുണ്ടാകുന്ന ഒരു പ്രവർത്തനവും നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ കഴിഞ്ഞ ചില ഹദീസുകളിലൊക്കെ വായിച്ചിരുന്നു, മാതാപിതാക്കളുടെ അതൃപ്തി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോപത്തിന് കാരണമാകും. അതുകൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ അവരോട് നമ്മൾ പെരുമാറുക, ഏറ്റവും നല്ല രൂപത്തിൽ അവരോട് നമ്മൾ വർത്തിക്കുക, അവരുടെ മനസ്സിനോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നമ്മെ കൊണ്ട് പ്രയാസമുണ്ടാകുന്ന ഒരവസരവും നമ്മൾ ഉണ്ടാക്കരുത്. അഥവാ നമ്മുടെ കാരണത്താൽ അവർക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരോട് അത് പൊരുത്തപ്പെടാൻ വേണ്ടി ആവശ്യപ്പെടുക. നമ്മൾ എത്ര തെറ്റ് ചെയ്താലും നമ്മുടെ ഉമ്മയോട് അല്ലെങ്കിൽ ഉപ്പയോട് അത് പൊരുത്തപ്പെടാൻ വേണ്ടി പറഞ്ഞാൽ അവർ പൊരുത്തപ്പെടും. കാരണം മക്കൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവനാണ്. പക്ഷേ പല മക്കളും സ്വന്തം മാതാപിതാക്കളുടെ വില മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം. അതുകൊണ്ട് സഹോദരങ്ങൾ, ഈ ഒരു വിഷയം നമ്മൾ ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാതാപിതാക്കളെ ചീത്ത വിളിക്കുക എന്നുള്ളത് വൻ പാപങ്ങളിൽപ്പെട്ട കഠിനമായ പാപമാകുന്നു, വൻ പാപങ്ങളിൽപ്പെട്ട കഠിനമായ പാപമാകുന്നു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ബാറകല്ലാഹു ഫീക്കും, വൻ പാപം എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക? ഒരു പാപം വൻ പാപമാണോ അല്ലയോ എന്ന് എങ്ങനെയാണ് മനസ്സിലാവുക? ഉലമാക്കൾ പല മാർഗങ്ങളും അതിന് പറയുന്നുണ്ട്. ഒന്നുകിൽ ഇതുപോലെ ഹദീസുകളിൽ വ്യക്തമായിട്ട് വരിക, ഇത് വൻ പാപമാണ്, അല്ലെങ്കിൽ വൻ പാപങ്ങളിൽപ്പെട്ട കഠിനമായ പാപമാണ്. അതാണ് ഒരു അടയാളം. രണ്ടാമത്തെ അടയാളം, ചില പ്രവർത്തനങ്ങൾ പറഞ്ഞുകൊണ്ട് ശരിയാക്ക് പറയും ഇത് വലിയ കാര്യമാണ്, വൻ പാപം എന്ന വാക്ക് ഉപയോഗിക്കാതെ വലിയ, ഇത് അളീമാണ്, ഇത് കബീറാണ്, ഇത് വലിയ തെറ്റാണ് എന്ന രൂപത്തിൽ ശരിയാക്ക് അവതരിപ്പിക്കും. അതും വൻ പാപമാണ് എന്നതിന്റെ അടയാളമാണ്. അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തെറ്റിന് ഇന്ന് ശിക്ഷ ലഭിക്കുന്നതാണ് എന്ന് ശരിയാക്കി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു തെറ്റിന് ഇന്ന് ശിക്ഷ ലഭിക്കുന്നതാണ് എന്ന് ശരിയാക്കി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക അത് വൻ പാപമാണ്. ഉദാഹരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത ഖാത്തിഅ, കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ കുടുംബബന്ധം മുറിച്ചാൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് നിഷിദ്ധമാണ്. അപ്പോൾ എന്ത് മനസ്സിലാക്കാം? അത് വൻ പാപമാണ്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു മുദ്ധരിക്കുന്ന ഹദീസിൽ, മിഅ്റാജിന്റെ രാത്രിയിൽ പ്രവാചകൻ പോയപ്പോൾ ചില ആളുകളെ കണ്ടു, ലഹും അൽഫാറും മിൻ നുഹാസ്, അവർക്ക് പിച്ചളകൾ കൊണ്ടുള്ള നഖങ്ങളാണ് അല്ലാഹു നൽകിയിരിക്കുന്നത്. അവരുടെ നെഞ്ചുകളും അതുപോലെ തന്നെ മുഖവും അവർ പിച്ചി ചീന്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അവസ്ഥ കണ്ടപ്പോൾ ജിബ്രീലിനോട് ചോദിച്ചു, മൻ ഹൗല, ഇവരാരാണ്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അവർ ജനങ്ങളുടെ മാംസം തിന്നുന്നവരാണ്. എന്ന് പറഞ്ഞാൽ ജനങ്ങളെ സംബന്ധിച്ച് കുറ്റം പറയുന്നവരാണ്, ആളുകളെ സംബന്ധിച്ച് ഗീബത്ത് പറഞ്ഞ് നടക്കുന്നവരാണ്, പരദൂഷണം
പറയുന്നവരാണ്,
അവരുടെ അഭിമാനത്തിൽ ക്ഷതമേൽപ്പിക്കുന്നവരാണ്. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളുടെ അഭിമാനത്തിൽ ക്ഷതമേൽപ്പിക്കുന്നവർക്കും അതുപോലെ തന്നെ പരദൂഷണം പറഞ്ഞ് നടക്കുന്നവർക്കും ശിക്ഷ എന്താണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അവർ അവരുടെ നെഞ്ചുകളും മുഖങ്ങളും വലിച്ചു തീറും. അപ്പോൾ എന്ത് മനസ്സിലാക്കാം? അത് വൻ പാപമാണ്. അപ്പോൾ ഏതൊരു തെറ്റിന്റെ മുകളിൽ അത് വലിയ കാര്യമാണ്, അല്ലെങ്കിൽ അത് പാപം വൻ പാപമാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് ശിക്ഷയുണ്ട്, അല്ലെങ്കിൽ അത് ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് വിദൂരത്താകും, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശാപമുണ്ടാകും എന്നൊക്കെ കണ്ടാൽ അവിടെ മനസ്സിലാക്കുക അത് വൻ പാപമാണ്. അതാണ് വൻ പാപമാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള ചില അടയാളങ്ങൾ. ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതാപിതാക്കളോട് പെരുമാറുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു തരുന്നത്. ഏറ്റവും നല്ല രൂപത്തിൽ മാതാപിതാക്കളോട് പെരുമാറുക, അവർക്ക് വിഷമമുള്ള ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അതിനുശേഷം ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുള്ള പറഞ്ഞു, അൻ അബി അയ്യൂബ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ലാ യഹില്ലു ലിമുസ്ലിമൻ അൻ യഹ്ജുറ അഖാഹു ഫൗക തലാത് ലയാൽ يلتقيان فيعرض هذا ويعرض هذا وخيرهما الذي يبدا بالسلام متفق عليه. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്ന ഹദീസായി ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്, മുസ്ലിമീങ്ങൾ പരസ്പരം അവരുടെ ബന്ധം ഏത് രൂപത്തിൽ കാത്തു സൂക്ഷിക്കണം എന്നതിനെ കുറിച്ചാണ്. മുസ്ലിം സഹോദരങ്ങൾ അവർക്കിടയിൽ ഏത് രൂപത്തിലാണ് അവരുടെ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടത്? ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ പേര് ഖാലിദ് ഇബ്നു സൈദ് എന്നാണ്. അദ്ദേഹത്തിന്റെ പേര് ഖാലിദ് ഇബ്നു സൈദ് എന്നാണ്. അദ്ദേഹം അൻസാരികളിൽപ്പെട്ട സഹാബിയാണ്. അഥവാ മദീനക്കാരിൽപ്പെട്ട സഹാബി. മദീനക്കാർക്കാണ് എന്ന് പറയുക, അൻസാരികൾ എന്ന് പറയുക. മക്കയിൽ നിന്ന് ഹിജറ ചെയ്തു വന്നവർക്ക് മുഹാജിരികൾ എന്ന് പറയും. സഹാബികൾ രണ്ട് വിഭാഗമാണ്, മുഹാജിരികളും അൻസാരികളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ ചെയ്തു വന്നപ്പോൾ മദീനയിൽ സ്വീകരിച്ച സഹാബികൾക്കാണ് എന്ത് പറയുക? അൻസാരികൾ എന്ന് പറയുക. ഹിജറ ചെയ്തു വന്നവർക്കാണെന്ന് പറയുക മുഹാജിരികൾ എന്ന് പറയുക. അൻസാരികളിലും പ്രത്യേകമായി രണ്ട് വിഭാഗം ഉണ്ടായിരുന്നു, ഔസും ഖസ്റജും. ഈ സഹാബി അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം അൻസാരിയായ ഖസ്റജി ഗോത്രത്തിൽപ്പെട്ട സഹാബിയാണ്. അൻസാരിയായ മദീനക്കാരനായ മദീനയിലുള്ള ഖസ്റജി ഗോത്രത്തിൽപ്പെട്ട വ്യക്തിയാണ് മഹാനായ അബു അയ്യൂബ് ഖാലിദ് ഇബ്നു സൈദ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഏറ്റവും അധികം അറിയപ്പെട്ടത് അദ്ദേഹത്തിന്റെ കുന്നിയത്ത് കൊണ്ടാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മഹത്വങ്ങളിൽ പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ഹിജറ ചെയ്ത് മദീനയിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാസത്തോളം താമസിച്ചത്. മക്കയിൽ നിന്ന് ഹിജറ ചെയ്ത് മദീനയിലേക്ക് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ അവിടുത്തെ മസ്ജിദും അതുപോലെ തന്നെ അവിടുത്തെ വീടുകളും പണിയുന്നതിന് മുമ്പ് ഒരു മാസത്തോളം താമസിച്ചത് അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലാണ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും മക്കയിൽ നിന്ന് ഹിജറ ചെയ്ത് മദീനയിലേക്ക് വന്നപ്പോൾ മക്കയിൽ നിന്ന് വന്ന സഹാബികളും മദീനയിൽ നിന്ന് വന്ന സഹാബികളും തമ്മിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹോദര്യ ബന്ധമുണ്ടാക്കി. എന്ന് പറഞ്ഞാൽ മദീനയിലുള്ള സഹാബികളുടെ സ്വത്തിന്റെ ഒരു വിഹിതം മക്കയിലുള്ള സഹാബികൾക്ക് മദീനയിലുള്ള സഹാബികളുടെ തൃപ്തിയോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകി. അവർക്ക് എല്ലാവിധ സഹോദര്യത്തിന്റെ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകി. അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിശ്ചയിച്ചു കൊടുത്തത് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെയാണ്. അതുപോലെ തന്നെ അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകതകളിൽ പെട്ടതാണ് അദ്ദേഹം ബദർ യുദ്ധത്തിന് പങ്കെടുത്തിട്ടുണ്ട്. അതിനുശേഷമുള്ള മറ്റു തര യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നഹർവാനിൽ ഖവാരിജുകളോട് യുദ്ധം ചെയ്യാൻ മഹാനായ അബു അയ്യൂബ് റളിയല്ലാഹു അൻഹു പങ്കെടുത്തിട്ടുണ്ട്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നഹർവാനിൽ വെച്ച് ഖവാരിജുകളോട് യുദ്ധം ചെയ്യാൻ മഹാനായ അബു അയ്യൂബ് റളിയല്ലാഹു അൻഹു പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം ധാരാളം വർഷങ്ങൾ ജീവിച്ചതിന് ശേഷം ഖുസ്തൻതിനിയ റോമിലുള്ള കോൺസ്റ്റാന്റിനോപ്പിൾ യുദ്ധത്തിലാണ് മഹാനായ അബു അയ്യൂബ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകൂടത്തിലാണ് മഹാനായ അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. ഹിജറ 52 അദ്ദേഹം മരണപ്പെട്ടത്. അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഹില്ലു ലിമുസ്ലിം, ഒരു മുസ്ലിമിന് അനുവദിക്കപ്പെട്ട കാര്യമല്ല, ഒരു മുസ്ലിമിന് ഇസ്ലാം അനുവദിക്കുന്ന കാര്യമല്ല, ചില റിവായത്തുകളിൽ മൂന്ന് ദിവസത്തിലധികം തന്റെ സഹോദരനായ മുസ്ലിമിനോട് ബന്ധം ഏർപ്പെടുത്തുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനുവദിക്കപ്പെട്ട കാര്യമല്ല. മൂന്ന് ദിവസത്തിലധികം തന്റെ മുസ്ലിമായ സഹോദരനുമായി ബന്ധം ഏർപ്പെടുത്തുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചിരിക്കുന്ന കാര്യമല്ല, അഥവാ ഹറാമാണ്. ഒരു മുസ്ലിമായ സഹോദരനുമായി മൂന്ന് ദിവസത്തിലധികം ആരെങ്കിലും ബന്ധം വിച്ഛേദിക്കുകയാണെങ്കിൽ അവൻ ചെയ്യുന്നത് ഹറാമാണ്. എന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബന്ധം വിച്ഛേദിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? യൽതഖിയാൻ, രണ്ട് മുസ്ലിം സഹോദരങ്ങൾ പരസ്പരം കണ്ടുമുട്ടുന്നു, അവർക്ക് മുമ്പ് പരിചയമുണ്ട്, അവർ തമ്മിൽ അറിയുന്നവരാണ്. രണ്ടാളുകളും പരസ്പരം സംസാരിക്കാതെ, പരസ്പരം ഒന്നും അവർക്കിടയിൽ ഒരു പരിചയം കാണിക്കാതെ രണ്ടാളും മുഖം തിരിച്ച് നടക്കുകയാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ രൂപത്തിൽ ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ട് എങ്കിൽ, രണ്ട് മുസ്ലിമായ സഹോദരങ്ങൾ അങ്ങനെ ബന്ധം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ, വഹയ്യൂഹുമ അവരിൽ ഏറ്റവും നല്ലവൻ ആരാണ്? അല്ലദീ യബ്ദഉ ബിസ്സലാം, സലാം കൊണ്ട് തന്റെ സഹോദരനെ ആദ്യം അഭിസംബോധന ചെയ്യുന്നവരാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? മൂന്ന് ദിവസത്തിലധികം യാതൊരു കാരണവശാലും ഒരു മുസ്ലിം സഹോദരനുമായി ബന്ധം ഏർപ്പെടുത്താൻ ഇസ്ലാം നമുക്ക് അനുവാദം നൽകുന്നില്ല. മൂന്ന് ദിവസത്തിലധികം ഒരു മുസ്ലിം സഹോദരനുമായി ബന്ധം ഏർപ്പെടുത്താൻ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമുക്ക് അനുവാദം നൽകുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടാവണം. യാതൊരു കാരണവശാലും നമ്മുടെ സഹോദരങ്ങളോട് നമ്മൾ ബന്ധം ഏർപ്പെടുത്താൻ പാടില്ല. ഇത് നമ്മുടെ കുടുംബക്കാരാണെങ്കിൽ അവിടെ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കണം, അത് കൂടുതൽ ഗൗരവമുള്ളതാണ്. കുടുംബക്കാരോട് ബന്ധം വിച്ഛേദിക്കുക എന്നുള്ളത് കൂടുതൽ ഗൗരവമുള്ളതാണ്. കാരണം അവിടെ ഒരു മുസ്ലിം സഹോദരനെ മുറിക്കുന്നു എന്നതിലപ്പുറം കുടുംബബന്ധം മുറിക്കുന്ന പാപം കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഭൗതികമായ വിഷയങ്ങളിൽ മൂന്ന് ദിവസത്തിലധികം ഒരു സഹോദരനുമായി നമ്മൾ ബന്ധം മുറിക്കാൻ പാടില്ല. സ്ത്രീകളും അങ്ങനെ തന്നെയാണ്. സ്ത്രീകൾ മറ്റ് സ്ത്രീകളുമായി മൂന്ന് ദിവസത്തിലധികം ഭൗതികമായ വിഷയങ്ങളിൽ ബന്ധം മുറിക്കാൻ പാടില്ല. ഇവിടെയൊക്കെ ഈ പറഞ്ഞതിന് ഉദ്ദേശം ഭൗതിക വിഷയങ്ങളാണ്. ഉദാഹരണത്തിന്, എന്തെങ്കിലും ഒരു സംസാരത്തിൽ പിഴവുകൾ പറ്റി, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥലത്തിന്റെ വിഷയം, അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള ഭൗതികമായ കാര്യങ്ങളിൽ യാതൊരു കാരണവശാലും മൂന്ന് ദിവസത്തിലധികം സംസാരിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ബന്ധം വിച്ഛേദിക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്വാഭാവികമായും രണ്ടാളുകൾക്കിടയിൽ എന്തെങ്കിലും തർക്കമുണ്ടായാൽ അവരുടെ മനസ്സിലൊരു കുത്തലുണ്ടാകും, അല്ലെങ്കിൽ മനുഷ്യനാണ്, വാശിയുണ്ടാകും. അതുകൊണ്ടാണ് ഇസ്ലാം മൂന്ന് ദിവസം അനുവദിച്ചത് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. പക്ഷേ മൂന്ന് ദിവസത്തിലധികം മിണ്ടാതിരിക്കാൻ പാടില്ല. ഇനി അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് ബന്ധം മുറിക്കുന്നതെങ്കിൽ, അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് ഒരു വ്യക്തി ബന്ധം മുറിക്കുന്നത് എങ്കിൽ അവിടെ മൂന്ന് ദിവസത്തിലധികം ആകുന്നത് കൊണ്ട് പ്രശ്നമില്ല. മൂന്ന് ദിവസത്തിലധികം ബന്ധം മുറിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. അള്ളാഹുവിന് വേണ്ടി ബന്ധം മുറിക്കുക എന്ന് പറയുന്നത് എപ്പോഴാണ്? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, അതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണ്. ശരിക്കും ശ്രദ്ധിക്കുക, അള്ളാഹുവിന് വേണ്ടി ബന്ധം മുറിക്കൽ അനുവദിക്കപ്പെടുന്നത് പ്രധാനമായും രണ്ട് സാഹചര്യങ്ങളിലാണ്. ഒന്നാമത്തേത്, നമ്മുടെ പരിചയത്തിലുള്ള ഒരു സഹോദരൻ ഒരു തെറ്റായ പ്രവർത്തനം ചെയ്യുന്നെന്ന് കരുതുക. ഒന്നുകിൽ അവൻ ഹറാമുകൾ ചെയ്യുന്നു, ഉദാഹരണത്തിന് കള്ളു കുടിക്കുന്നു, അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്നു, അങ്ങനെ ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അല്ലെങ്കിൽ അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ ഒഴിവാക്കുന്നു, ഉദാഹരണത്തിന് ഫർളു അനുഷ്ഠിക്കുന്നില്ല, അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ വിഷയത്തിൽ അലസത കാണിക്കുന്നു. ഇങ്ങനെ ഹറാമുകൾ ചെയ്യുന്ന ഒരു സഹോദരൻ, അല്ലെങ്കിൽ നിർബന്ധമായ കാര്യങ്ങൾ ഒഴിവാക്കുന്ന ഒരു സഹോദരൻ, അത്തരത്തിലുള്ള ആളുകളോട് നമുക്ക് ബന്ധം മുറിക്കാം. എപ്പോഴാണ്? നമ്മൾ ബന്ധം മുറിക്കുന്നതിലൂടെ ആ വ്യക്തി നന്നാകുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നല്ല രൂപത്തിൽ നിലനിർത്താൻ സാധ്യതയുണ്ട് നമ്മുടെ ബന്ധം ഒഴിവാക്കുന്ന കാരണത്താൽ, അങ്ങനെയാണെങ്കിൽ അവിടെ ബന്ധം മുറിക്കുക എന്നുള്ളത് ഇസ്ലാം പഠിപ്പിക്കുന്നതാണ്. ആളുകൾ തമ്മിൽ ഭയങ്കര സാഹോദര്യമാണ്, ഭയങ്കര ചങ്ങാതിമാരാണ്. അതിലൊരാൾ നിസ്കരിക്കുന്നില്ല, മറ്റൊരാൾ നിസ്കരിക്കുന്നത്, ഒരു വ്യക്തി ആ നിസ്കരിക്കുന്ന വ്യക്തി നിസ്കരിക്കാത്തവരോട് ബന്ധം ഒഴിവാക്കുകയാണെങ്കിൽ അത് ആ വ്യക്തിയുടെ മനസ്സിന് കുത്തലുണ്ടാകും. അതിലൂടെ ആ വ്യക്തി നിസ്കാരമൊക്കെ നല്ല രൂപത്തിൽ നിലനിർത്താൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തി ദീനി വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കുന്നത് വരെ, അത് മൂന്ന് ദിവസമാണെങ്കിൽ അങ്ങനെ, അഞ്ചാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു മാസമാണെങ്കിൽ അങ്ങനെ, രണ്ട് മാസമാണെങ്കിൽ അങ്ങനെ, ആ വ്യക്തി ദീനി വിഷയങ്ങളിൽ ശ്രദ്ധ കാണിക്കുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാം? ബന്ധം മുറിക്കാം. അത് ഇസ്ലാം അനുവദിച്ച കാര്യമാണ്. മാത്രമല്ല അതിന് പ്രതിഫലം ലഭിക്കുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ സാഹചര്യം, നമ്മൾ ബന്ധം ഒഴിവാക്കുന്നതിലൂടെ ഒരു മുസ്ലിമായ സഹോദരൻ ആ വ്യക്തിയുടെ തെറ്റുകൾ ഒഴിവാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ബന്ധം മുറിക്കാം. അതല്ലെങ്കിൽ ഇസ്ലാം അനുവദിക്കുന്നത് എപ്പോഴാണ്? ഒരു വ്യക്തി പാപങ്ങൾ ചെയ്യുന്നവനാണ്, ആ വ്യക്തിയുമായി സഹവസിച്ചാൽ അദ്ദേഹത്തിൽ നിന്ന് മോശമായ ഗുണം എനിക്കുണ്ടാകുമെന്ന് ഉറപ്പാണ്. ഉദാഹരണത്തിന്, എനിക്കറിയുന്ന ഒരു സഹോദരൻ, അദ്ദേഹം സിഗരറ്റ് വലിക്കുന്നുണ്ടെന്ന് കരുതുക. ഞാൻ അയാളായിട്ട് ബന്ധം മുറിച്ചത് കൊണ്ട് അയാൾ പ്രത്യേകിച്ച് അയാളുടെ സിഗരറ്റ് വലി ഒഴിവാക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ ബന്ധം മുറിക്കേണ്ടതില്ല. പക്ഷേ ഞാൻ അയാളോട് സഹവസിച്ചാൽ ആ സിഗരറ്റ് വലിയിലേക്ക് അദ്ദേഹം എന്നെയും ക്ഷണിക്കുന്നുണ്ട്. അദ്ദേഹം എന്നോട് ഇത് വലിക്കാൻ വേണ്ടി പറയും, അദ്ദേഹം എന്നെ ഇതിലേക്ക് സ്വാധീനിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഷെറിൽ, അദ്ദേഹത്തിന്റെ ആ വിപത്തിൽ ഞാനും അകപ്പെട്ടു പോകുമോ എന്ന പേടി കാരണത്താൽ എനിക്ക് എന്ത് ചെയ്യാം? അദ്ദേഹത്തോട് ബന്ധം മുറിക്കാം. അപ്പോൾ രണ്ട് കാരണങ്ങളാൽ, ഒന്നുകിൽ ആ വ്യക്തി തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് ബന്ധം ഒഴിവാക്കാം, അതല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് ആ തെറ്റ് നമ്മയിലേക്ക് പടരുമോ എന്ന പേടി എന്ത് ചെയ്യാം? നമുക്ക് ബന്ധം മുറിക്കാം. ഈ രണ്ട് കാര്യങ്ങളാണ് അടിസ്ഥാനപരമായി ഇസ്ലാം ബന്ധം മുറിക്കാൻ നമുക്ക് അനുവദിച്ചു തരുന്നത്. ഈ കാരണങ്ങളാലാണ് ഒരു വ്യക്തി ബന്ധം മുറിക്കുന്നതെങ്കിൽ 3 ദിവസത്തിലധികം ബന്ധം മുറിക്കുന്നതിൽ തെറ്റില്ല. അതല്ലാതെ ഭൗതികമായ വിഷയങ്ങളിൽ യാതൊരു കാരണവശാലും 3 ദിവസത്തിലധികം പിണങ്ങി നിൽക്കാൻ അല്ലെങ്കിൽ മിണ്ടാതിരിക്കാൻ ഇസ്ലാം നമുക്ക് അനുവാദം നൽകുന്നില്ല. ഈ വിഷയങ്ങൾ സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക. യാതൊരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ സഹോദരങ്ങളുമായി ബന്ധം മുറിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അതിന് ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഒരു വ്യക്തി അങ്ങനെ ബന്ധം മുറിച്ചു നിൽക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുമായി കുടുംബക്കാരുമായി ബന്ധം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ധാരാളം വിപത്തികൾ ഇസ്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിനൊരു കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുഫ്തഹു അബ്വാബുൽ ജന്നത്തി യൗമൽ ഇത്നൈനി വയൗമൽ ഖമീസ്, എല്ലാ തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കും. ഫയഗ്ഫിറു ലികുല്ലി അബ്ദിൻ മുസ്ലിം, എല്ലാ മുസ്ലിമായ അല്ലാഹുവിന്റെ അടിമകൾക്കും അല്ലാഹു സുബ്ഹാനഹു വതആല ആ ദിവസങ്ങളിൽ അവരുടെ പാപങ്ങൾ മാഫാക്കി നൽകും. ലാ യുശ്രിഖു ബില്ലാ, അല്ലാഹുവിൽ പങ്കു ചേർക്കാത്തവർക്ക് മാത്രം, അല്ലാഹുവിൽ പങ്കു ചേർക്കാത്ത എല്ലാവരുടെയും പാപങ്ങൾ അല്ലാഹു മാഫാക്കി നൽകും. എന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ലാ റജുലൻ, ഒരു വ്യക്തിക്കൊഴികെ, ഒരു വ്യക്തിക്കൊഴികെ, കാനത് ബൈനഹു വബൈന അഖീഹി ശഹ്ന, അവനും അവന്റെ സഹോദരനും തമ്മിൽ എന്തെങ്കിലും വിഷയത്തിൽ ഒരു തർക്കമുണ്ട്. ഫയുഖാൽ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിശ്ചയപ്രകാരം അവിടെ പറയപ്പെടും, അൻദിറു ഹാദൈനി ഹത്താ യസ്ലിഹ, അവരുടെ കാര്യം അവർ തമ്മിൽ സുൽഹാകുന്നത് വരെ, അവർ തമ്മിൽ മിണ്ടുന്നത് വരെ അവരുടെ കാര്യം മാറ്റിവെക്കുക എന്ന് പറയുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും എല്ലാ അടിമകളുടെയും പാപങ്ങൾ അള്ളാഹു മാപ്പാക്കി നൽകുമ്പോൾ പരസ്പരം ബന്ധം ഒഴിവാക്കിയവരുടെ കാര്യങ്ങൾ അവിടെ മാറ്റിവെക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, യാതൊരു കാരണവശാലും നമുക്കിടയിൽ ഈ ഒരു മോശപ്പെട്ട സ്വഭാവം ഉണ്ടാവാൻ പാടില്ല. അഥവാ നമ്മൾ ബന്ധം മുറിക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമിന് വേണ്ടിയായിരിക്കണം. അതല്ലാതെ ഭൗതികമായ താല്പര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് യാതൊരു കാരണവശാലും നമ്മുടെ ബന്ധങ്ങൾ മുറിക്കുന്നൊരവസ്ഥ ഉണ്ടാകരുത്. ഏതെങ്കിലും സഹോദരങ്ങൾ ആ രൂപത്തിൽ കുടുംബക്കാരോടോ സുഹൃത്തുക്കളോടോ നാട്ടുകാരോടോ അങ്ങനെ ബന്ധം മുറിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് നന്നാവാൻ വേണ്ടി പരിശ്രമിക്കുക. അതിൽ നമ്മൾ കുറച്ച് താഴേണ്ടി വന്നാൽ പ്രശ്നമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തവാളഅ ലില്ലാഹി റഫഅഹുല്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി താഴ്ന്നാൽ അള്ളാഹു അവനെ ഉയർത്തുന്നതാണ്. നമ്മളെപ്പോഴും ആഗ്രഹിക്കേണ്ടത് എന്താണ്? അള്ളാഹുവിന്റെ മുന്നിലുള്ള സ്ഥാനമാണ്. ഈ ജനങ്ങളുടെ മുന്നിൽ സ്ഥാനം കിട്ടിയിട്ട് എന്തുണ്ടാവാനാണ്? ഒരു ദിവസം നമ്മൾ മരിക്കും, കുറച്ചു കാലം കഴിഞ്ഞാൽ ജനങ്ങൾ നമ്മളെ മറക്കും. അതുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിലുള്ള സ്ഥാനമാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. അതുകൊണ്ട് ഏതെങ്കിലും സഹോദരങ്ങൾ കുടുംബമായിട്ട് ബന്ധം ഒഴിവാക്കിയവരുണ്ടെങ്കിൽ, നാട്ടുകാരുമായി സുഹൃത്തുക്കളുമായി ബന്ധം ഒഴിവാക്കിയവരുണ്ടെങ്കിൽ, എത്രയും പെട്ടെന്ന് അത് ശരിയാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതിനോടൊപ്പം നമ്മുടെ പരിചയത്തിൽ ആരെങ്കിലും ബന്ധം ഒഴിവാക്കിയവരുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്ലാമിക അധ്യാപനങ്ങൾ ജീവിതത്തിൽ പാലിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. سبحان الله وبحمده سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. والسلام عليكم ورحمه الله وبركاته.